പാണ്ഡിത്യം ഒന്നുമില്ലാതെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ഒരു വ്യക്തി തന്നെ. ആമോസ് പറഞ്ഞ് ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, പിന്നെ കാട്ടത്തിപ്പഴം വെറുക്കുന്നവനായിരുന്നു. ദൈവം എന്നെ വിളിച്ചു, സ്തോത്രം. ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, വൈ ഡിഡ് യു കോൾ മീ? വൈ ഡോണ്ട് യു കോൾ സം അതർ ഗുഡ് പീപ്പിൾ? എന്നെക്കാരിൽ എത്ര നല്ലവര് വേറെ ഉണ്ട്, എത്ര വിദ്യാഭ്യാസമുള്ളവരുണ്ട്. സ്കൂൾ ഹൈസ്കൂൾ പൂർത്തിയാക്കാതെ എൻ്റെ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചവനെ ഞാൻ, എന്നെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടു. സ്കൂൾ അധ്യാപകനെ തല്ലി ഞാൻ. ഹെഡ് മാസ്റ്റർ എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. എൻ്റെ അപ്പം പറഞ്ഞു, ഇനി തമ്പി മരിച്ചല്ലാതെ ഞാൻ വീട്ടിൽ വരികയെന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ കൈവിട്ടു. ആറ് എൻ്റെ ജേഷ്ഠൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. ഒന്നുകിൽ നീ സെൻട്രൽ ജയിലിൽ, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ. ഇനി ആരെങ്കിലും ഒന്ന് കുഴിച്ചു കൊടുവെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തള്ളപ്പെട്ട എന്നെ ഇന്നെന്ന പോലെ 46 വർഷം മുമ്പ് ഒരു രാത്രി കർത്താവ് പിടിച്ചു. ഞാനും മരണവുമായിട്ട് ഒരടി മാത്രമുള്ളപ്പം, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുന്നു? ഞാൻ പറഞ്ഞു, നരകത്തിൽ. വേറെ എങ്ങും പോകാൻ സ്ഥലമില്ല. എന്നെക്കായ വലിയ പുള്ളികളൊക്കെ അവിടെ കാണും, ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല, കണ്ണടയ്ക്കാൻ നിവൃത്തിയില്ല. എൻ്റെ പാപം എന്നെ ഞെരുക്കി, ഒരു സ്വച്ഛതയുമില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ ദൈവദാസന്റെ മുറി ചെന്ന് മുട്ടി എനിക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം CSIയിലെ അഭിഷേകം പ്രാപിച്ച പ്രവചനപരമുള്ള ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തി. ഞാൻ അദ്ദേഹത്തോടുകൂടെ 3 ദിവസം അവിടെ താമസിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ തന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. അഗ്നി അഭിഷേകം എന്നെ പകർന്നു. എന്നെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ജോസഫിനെ തിരഞ്ഞെടുത്തതുപോലെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് 66 വയസ്സുള്ള ഒരു വിധവ സ്ത്രീയുടെ വീട്ടിൽ, എന്നെ വളരെ പേടിയുള്ള സ്ത്രീയാ. അവൾ അന്യഭാഷ പറയുന്നത് ഞാൻ പലപ്പോഴും അവളെ പറഞ്ഞു, നിന്നെ കുടുമിക്ക് വിളിച്ച് ഞാൻ തിരക്ക് വെളിയിലെറിയും, നിന്നെ നീ ഇനി അന്യഭാഷ പറഞ്ഞു പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൾ പേടിച്ചുപോയി. ഞാൻ പറഞ്ഞു, മാർത്തെ, ഞാൻ പ്രാർത്ഥിക്കാനാണ് വന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ യേശുവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇന്നെന്ന പോലെ അവളുടെ പ്രവചനം, മകനെ, യോസേപ്പിനെ വിളിച്ചതുപോലെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുക. നിന്റെ സഹോദരന്മാരും മാതാപിതാക്കളും എല്ലാം നിന്നെ കൈവിടും. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ ലോകത്തിൻ്റെ അറ്റം അയക്കും. എനിക്ക് നിന്നെ കൊണ്ട് ഇന്ത്യയിൽ ഒരു വലിയ വേല തികച്ചെടുക്കാനുണ്ട്. നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. എന്നോട് പറഞ്ഞ പ്രവചനം ഇന്നും അക്ഷരികമായിട്ട് എൻ്റെ ഹൃദയത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുപോലൊരു പ്രവചനം ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലെന്നുള്ളതാണ്. സ്തോത്രം. എൻ്റെ ഉണ്ടായിരുന്ന ജോലി വിട്ട് കർത്താവിന് വേണ്ടി ഇറക്കിത്തിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വീട്ടുകാർ വിചാരിച്ചു തലയ്ക്ക് എന്തോ തകരാറ് പറ്റി, മോശമായ ജീവിതം കൊണ്ട് തലയ്ക്ക് തകരാറ് പറ്റിയെന്ന് വിചാരിച്ചു. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പോലും തീരുമാനിച്ചു. 1960 EMS കേരളം ഭരിക്കുന്ന കാലമാണ്. കമ്മ്യൂണിസ്റ്റ് കാരുടെ ശക്തി പ്രകടനങ്ങൾ നടക്കുന്ന കാലമാണ്. അവർ മെഗാഫോണുമായിട്ട് പുഞ്ചപ്പാടങ്ങളിൽ വന്ന് തൊഴിലാളികളെ ആഹ്വാനം ചെയ്ത് അവരെ ഇൻഗുലാബ് വിളിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഉണ്ടാക്കി ഒരു മെഗാഫോൺ. ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. ഒരു ചിന്നു കൊണ്ടൊരു മെഗാഫോൺ ഉണ്ടാക്കി. ഞാനും പാടത്ത് പോയി, ഈ 100 കണക്കിന് ആളുകൾ അവിടെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളുടെ അടുക്കൽ പോയി, മണ്ണിൻ്റെ മക്കളെ ഉണരൂ, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, എൻ്റെ അടുക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു, മണ്ണിൻ്റെ മക്കളെ ഉണരുവീൻ, നമ്മുടെ റൈറ്റ്സിന് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടണം, ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ പോയി. ഞാൻ പുറകെ എന്ന് പറഞ്ഞു, മണ്ണിൻ്റെ മക്കളെ ഉണരൂ, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്ക് വരുവീൻ. ഞാൻ യേശുവിനെ കണ്ടുമുട്ടി, അവൻ എൻ്റെ പാപം മോചിച്ചു, എന്നെ വിടുവിച്ചു, എൻ്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു, സന്തോഷം കൊണ്ട് എന്നെ നിറച്ചു. ആ യേശു ജീവിക്കുന്നു. ഞാനും കാണുന്ന കവലകളിലും മൈതാനങ്ങളിലും തെരുക്കോണുകളിലെല്ലാം പോയി വിളിച്ചു പറയാൻ തുടങ്ങി. എന്നെ പോലെയുള്ള ചില സഹോദരന്മാർ, പാവപ്പെട്ട സഹോദരന്മാരുണ്ടായിരുന്നു, അവരും കൂടെ വരും. ഈ മെഗാഫോൺ എന്ന് പറയുന്നത് വെറും ചിന്ന, അതിനകത്ത് ബാറ്ററിയും പവറും ഒന്നും ഇല്ലാത്തതാണ്. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഒരു മെഗാഫോൺ കാനഡയിൽ നിന്ന്, അന്ന് ഞാൻ വിദേശ രാജ്യത്തെങ്ങും പോയില്ല, ആരുമായിട്ട് പരിചയമില്ല, എനിക്ക് വേണ്ടി ഒരാൾ അയച്ചു തന്നു. ഒരു വിദേശ മിഷനറി എൻ്റെ പേരിൽ അയച്ചു തന്നു. 1.5 കിലോമീറ്റർ ദൂരം പോകുന്ന പവറുള്ളൊരു മെഗാഫോണാണ്. 6 ബാറ്ററി ഇട്ടാൽ മതി. രാത്രി പിന്നെ എനിക്ക് ഉറക്കമില്ല. രാത്രി 10 മണി ആരും അതും കൊണ്ട് ആൾ കൂടുന്നിടത്തെല്ലാം പോയി വിളിച്ച് ദൈവവചനം വിളിച്ചു പറയും. രാത്രി 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 4 മണിക്ക് ഞാൻ മെഗാഫോണുമായിട്ട് ഇറങ്ങും. രാവിലെ 6 മണി വരെ ഒന്നുകിൽ മാവേൽ അല്ലെ പ്ലാവേൽ അല്ലെ തെങ്ങ് കയറിയിരുന്ന് ഞാൻ ക്രൗഡി വില്ലേജുകളിൽ, ഈ മൈതാനങ്ങളിൽ, ചന്തകളുടെ സ്ഥലത്ത് പോയി ഞാൻ ദൈവവചനം വിളിച്ചു പറയും. അത് വിചാരിച്ച് ഈ പ്രാന്തൻ വെളുപ്പിന് 4 മണിക്ക് ആരാടാ ഈ ഇത് പ്രാന്തനല്ലാതെ ആരാ ഈ വെളുപ്പാങ്കാലത്ത്, ഇത്രയും വെളുപ്പാങ്കാലത്ത് ഈ മൈക്കിനകത്തോടെ പ്രസംഗിക്കാൻ. 7 വർഷം ലാപ്പുകാരില്ലാതെ ഞാൻ നടന്നു. ഒറ്റയ്ക്കാ, കല്യാണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി ദൈവം എന്നോട് ഇടപെട്ടു. ഈര എന്ന് പറയുന്ന സ്ഥലത്ത് 5 കിലോമീറ്റർ ദൂരമുണ്ട് ഒരു അയലൻ്റെ, അത് ഫെറി വള്ളത്തെ വേണം പോകാൻ. പക്ഷേ ഈ വെളുപ്പാങ്കാലത്ത് എവിടെ വള്ളമിരിക്കുന്നത്? ഞാൻ നീന്തി ഡൈവ് ചെയ്തു. ഈ മൈക്കുമായിട്ട് ഞാൻ അവിടെ ചെന്ന് ആ ഒരു വലിയ കുടിയന്മാരുടെ ഒരു കോളനിയുണ്ട്, ആ കോളനിയുടെ സമീപത്ത് ചെന്ന് മൈക്കൊരു മാവിൻ്റെ കമ്പയിൽ കെട്ടി നേരെ അങ്ങോട്ട് വെച്ച് ആരും കാണാനില്ല. കൂരിരുട്ട്, ഞാൻ ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടി. അതിനുശേഷം ഞാൻ ദൈവവചനം വിളിച്ച് പറയാൻ തുടങ്ങി. 1.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. ഞാൻ തന്നെ വിശർത്തു. ഒരു കുഞ്ഞിനെ കാണാനില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഒരു ഓൾട്ടർ കോഡ് നടത്തി, ഞാൻ തിരിച്ചു പോന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പിച്ചായ അവളുപ്പാൻ കാലത്ത് 4 മണിക്ക് മൈക്കുമായിട്ട് വന്ന് ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലുള്ള പുളിമരത്തിൽ ഞാൻ സാരിയെ കെട്ടി തൂങ്ങാനായിട്ട് ചാകാനായിട്ട് ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, ദിവസവും എന്നെ ഉപദ്രവിക്കും. അന്ന് രാത്രി കഠിനമായിട്ട് എന്നെ മർദ്ദിച്ചു. ഞാൻ ബോധം കെട്ട് വീണു. ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ജീവിക്കുന്നില്ല. എൻ്റെ 5 കുഞ്ഞുങ്ങളെയും ഞാൻ പോയി ഉമ്മ വെച്ചു. ഞാൻ കുളിച്ചു തുണി മാറി ഞാൻ പുളിമരത്തിൽ തൂങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ആ മൈക്കുമായിട്ട് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഒരു ദൈവദൂതനെ ദൈവം അയച്ചതായിരിക്കും ഇത് കേൾക്കാമെന്ന് വിചാരിച്ചു. അന്ന് യേശുവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു. ഞാൻ എൻ്റെ ആ ആത്മഹത്യ അറ്റംപ്റ്റ് ചെയ്യാൻ ഉപേക്ഷിച്ചു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവും യേശുവിനെ കൈക്കൊണ്ടു. ഞങ്ങളെ ശാനപ്പെടുത്തണം. സ്തോത്രം, ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് ജീവനുള്ള വിത്ത, ലിവിങ് സീഡാണ്. ഇത് ഒരിക്കലും പാഴായി പോകയില്ല. നിന്റെ അപ്പത്തെ ഏറിയ വെള്ളത്തിന്മേൽ എറിയുക. സ്തോത്രം. ജർമ്മനിയിൽ വെച്ചൊരു സഹോദരൻ മലയാളി രക്ഷിക്കപ്പെട്ടതിനോട് പറഞ്ഞു, 30 വർഷം മുമ്പ് എന്റെ വീടിന് മുൻപിൽ മൈക്ക് വെച്ച് വന്തല് കെട്ടി പ്രസംഗിച്ച വചനം ദൈവം എന്നോട് സംസാരിച്ചു. 30ാമത്തെ വർഷം രക്ഷിക്കപ്പെടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഒരിക്കലും വെറുതെ ധരിച്ചു വരികയില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എവിടെ ചെന്നാലും അന്ന് വെളുപ്പിനെ വന്ന് ദൈവവചനം പ്രസംഗിച്ചത് കേൾക്കുവാൻ, അതിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഇടയായെന്ന് അനേകരുടെ സാക്ഷ്യം പിന്നാലെ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അനേകർ രക്ഷിക്കപ്പെടുവാൻ, പിൽക്കാലത്ത് ദൈവമക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 100 കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിലും ദൈവം എനിക്ക് തന്നൊരു വചനത്തിലേക്ക് ഞാൻ പോകുക. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് ഞാൻ സംസാരിക്കും. 50ാം സങ്കീർത്തനം 5ാം വാക്യം വായിക്കാം. 50ാം സങ്കീർത്തനം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലുള്ള കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗമായത്. പഴയ നിയമത്തിൽ ദൈവത്തോടടുക്കാൻ യാഗം കണ്ടല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഒരു മനുഷ്യൻ ഭാവിയാണെങ്കിൽ അശുദ്ധനായി തീർന്നാൽ അവൻ പുരോഹിതന്റെ അരിക്കൽ യാഗവസ്തുവുമായിട്ട് വരണം. പുരോഹിതൻ അവൻ്റെ ആ യാഗമൃഗത്തിന് മേൽ അവൻ കൈവച്ച് ആ പാപം മുഴുവൻ ആ മൃഗത്തിന് മേൽ ചുമത്തണം. അതിനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കൊല്ലണം. അതിൻ്റെ തോരൊരിക്കണം. അതിനെ കഷണം കഷണമായി കഷണിച്ച് യാഗപീഠത്തിന്മേൽ വെച്ച് യാഗം കഴിക്കണം. ആ രക്തം കൊണ്ടുവന്ന് അവന് മേൽ തളിക്കണം. എങ്കിൽ മാത്രമേ അവൻ ശുദ്ധനാകൂ. സ്തോത്രം. യാഗം കഴിക്കാതെ ഒരു മനുഷ്യനും ദൈവത്തോടടുക്കുവാൻ, ദൈവവുമായി നിൽക്കുവാൻ യോഗ്യതയില്ലായിരുന്നു. എന്നാൽ ആട്ടുകൊറ്റന്മാരുടെയും കാണക്കിടാക്കളെയും വ്യക്തത്തിന് പാവങ്ങളെ ഒരു നാളും പരിഹരിപ്പാൻ കഴിയയില്ല. പ്രൈസ് ദ ലോർഡ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. There is no forgiveness, no remission without shedding of the blood. രക്തം ചൊരിഞ്ഞില്ലാതെ വിമോചനവുമില്ല. കാലത്തിനധികമെങ്കിൽ ദൈവത്തിന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ അയച്ചു. നമുക്ക് എല്ലാവർക്കും വേണ്ടി അവൻ യാഗമായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഇന്ത്യയിൽ മനുഷ്യ കുരുതി നടക്കുന്നുണ്ട്. എല്ലാ വർഷവും കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നു, മനുഷ്യനെ യാഗം കഴിക്കുന്നു. ഇറ്റ് ഈസ് ഇല്ലീഗൽ ബൈ ലോ ഇൻ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞു മറിയാതെയും നടക്കുന്നു. അധികാരികൾ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടത് നടക്കുന്നു? അവരറിഞ്ഞിട്ടില്ല. ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്റെ പുത്രനെ യാഗമാക്കി തീർത്തു കഴിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവപുത്രൻ യാഗമായി വൺസ് ഫോർ ഓൾ ഒരിക്കൽ എന്നേക്കുമായിട്ട് അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്നു കഴിഞ്ഞു. ഇനി ആട്ടുകൊറ്റന്മാരുടെയും കാടക്കിടാക്കളുടെയും രക്തത്തിന് ആവശ്യമില്ല, പശുഭസ്മത്തിന്റെ ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പുണ്യാക രക്തം കൊണ്ട് പാപക്കിറകളെ കഴുകിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ കൂടാതെ ദിവസം പ്രതി ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. സഹോദരി സഹോദരന്മാരെ, എന്റെ സമയം മുഴുവൻ ഞങ്ങൾ ആശ്രയായി ചെലവഴിക്കുന്നവരല്ല. രണ്ടു വർഷം കൂടുമ്പോഴാണ് മൂന്നാഴ്ച നാലാഴ്ചത്തേക്ക് ഓടി വരുന്നത്. അവിടുന്ന് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ബാക്കി സമയം ഇന്ത്യയിൽ രാപ്പകൽ യാത്ര ചെയ്ത് 7 മൊബൈൽ ടീം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 7 പുറകെ ഞാനും മക്കളും ഓരോ ആഴ്ച എന്ന വണ്ണം, ഓരോ മാസം എന്ന വണ്ണം പോയി അവരോടുകൂടെ നിന്ന് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ കർത്താവിലേക്ക് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഇനി പുതിയ നിയമത്തിൽ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. ഇത് കേൾക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ അവശേഷിച്ചിരിക്കുക. കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുന്നവർ, മൃഗങ്ങളെ യാഗം കഴിക്കുന്നവർ ഇന്നും ഇന്ത്യയിലുണ്ട്. അവർ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇനിയും ഒരു യാഗത്തിനും ഒരിക്കലും ആവശ്യമില്ല. യോഹന്നാൻ 3:16 നിങ്ങൾക്കറിയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ We don't need any more sacrifice. We don't need any more bloodshed. ഇനി രക്തം ചൊരിഞ്ഞിട്ട് ആവശ്യമില്ല. ജീസസ് ഡിഡ് ഇറ്റ് വൺസ് ഫോർ ഓൾ. എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് 3 യാഗങ്ങൾ ഈ ബൈബിൾ പറയുന്നുണ്ട്. ഒരു പുതിയ നിയമ വിശ്വാസി അനുസരിക്കേണ്ട 3 യാഗങ്ങൾ. 1 യാഗം വായിക്കാം. റോമാലേഖനം 12 റോമൻസ് ചാപ്റ്റർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് അർപ്പിപ്പീൻ. നിങ്ങൾ ഇനിമേൽ ലോകക്കാരല്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ ലോകക്കാരല്ല. This world doesn't belong to us. We belong to a different nation, different citizenship, different country. Amen. നമ്മുടെ വീട് ഇവിടെയല്ല, നമ്മുടെ രാജ്യം ഇവിടെയല്ല, നമ്മുടെ രാജാവ് ഇവിടെയല്ല, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല. നമ്മളെ ഇവിടെ വന്ന് ദൈവം വിലയ്ക്ക് വാങ്ങി കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോകം നമ്മുടെ ശത്രു. അടുത്ത ശത്രു ആരാണെന്ന് അറിയാമോ? പിശാച്. ലോകത്തിലെ ഏറ്റവും വലിയ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശക്തി പിശാച. സൈറ്റൻ ഈസ് മൈറ്റി, ബട്ട് ഗോഡ് ഈസ് ഓൾ മൈറ്റി. ഹല്ലേലൂയ. അവൻ ശക്തനാണ്, എന്നാൽ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്നാണെന്ന് അറിയാമോ? He that in us is greater than he in the world. ലോകത്തിലുള്ളവനേക്കാൾ നമ്മളിലുള്ളവൻ വലിയവനാണ്. ലോകത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, പരിശോധനകളെ ജയിക്കുവാൻ, പ്രതികൂലങ്ങളെ ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. ഒരിക്കലും പരാജയം ഒരു വിശ്വാസി അനുഭവിക്കേണ്ട. കഴിഞ്ഞ 46 വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു. കഷ്ടത എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, പട്ടിണി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, ഉപദ്രവം എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി, പീഡ എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്മാറ്റം എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നം ജീവിതത്തിൽ ഇല്ല. മുന്നോട്ട് മാത്രം ലാക്കിലേക്ക് നോക്കിക്കൊണ്ട് ഓടുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ നമ്മുടെ ശത്രുവാണ്. അവൻ രാപ്പകൽ നമ്മളെ പരിശോധിക്കുന്നവനാണ്. നമുക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നമുക്കെതിരായിട്ട് ആയുധങ്ങൾ തയ്യാറാക്കി നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ, തലയിടുവാൻ രാപ്പകൽ അധ്വാനിക്കുന്നവനാണ്. എത്ര ശാസിച്ചാലും അവൻ പോവുകയില്ല, എത്ര വത്സിച്ചാലും അവൻ പിന്നെയും വരും. യേശുവിനെ പരീക്ഷിച്ചെങ്കിൽ നമ്മളെ വെറുതെ വിടുവവൻ. സ്തോത്രം. യേശുവിനെ ഉയർന്നവർ മലയിൽ കൊണ്ടുപോയി ലോകത്തെ അതിന്റെ മഹത്വത്തെയും കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിന്റേതാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് റിട്ടൺ. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മനുഷ്യൻ ഒരിക്കലും വേറെ ആരാധന നടത്താൻ പാടില്ല. സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. സാത്താൻ ഈ ലോകത്തിന്റെ അധിപനാണെങ്കിൽ ദൈവം സർവാധിപതിയാണ്. ഹല്ലേലൂയാ. അവന് ശക്തിയുണ്ട്. എന്നാൽ അതിനെ കവിയുന്ന ശക്തിയാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. രാപ്പകൽ തന്റെ ഭക്തന്മാരെ അവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉണർന്നിരിപ്പീ. ഉണർന്ന് 1 പത്രോസ് 5:7 പത്രോസിന്റെ ലേഖനം. ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുകേണ്ടെന്ന് തിരിഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. കേരളത്തിൽ നിന്ന് ഞാൻ ഇങ്ങ് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലാ വന്ന സാത്താൻ അവിടെ കിടക്കുകയാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അവൻ അതിനേക്കാൾ ശക്തിയായിട്ട് ഇവിടെ പോരാടും നമ്മളോട്. ആരെ വിഴുകണം? കഴിയുമെങ്കിൽ വൃതന്മാരെ. സകലവും ത്യജിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ അവൻ തെറ്റിക്കാൻ മിടുക്കണം. അനേക ഭക്തന്മാരെ അവൻ തകർത്ത് കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയാ. സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ മൂന്നാമത്തെ നമ്മുടെ ശത്രു നമ്മുടെ സ്വന്തം ജഡമാണ്, നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തെ നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കണം. എന്ത് വന്നാലും ദൈവസന്നിധിയിൽ യാഗമായിട്ട് അർപ്പിക്കണം. ഒരു യാഗവസ്തുവായിട്ട് നമ്മൾ അർപ്പിക്കണം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വന്തം ശരീരമാണ്. പ്രാർത്ഥനയ്ക്ക് തടസ്സമാരാ? ആത്മാവിന് പ്രാർത്ഥിക്കണം, ശരീരത്തിന് വേണ്ട. നമ്മുടെ ആത്മാവിന് ദൈവവചനം ധ്യാനിക്കണം, നമ്മുടെ ശരീരത്തിന് വേണ്ട. ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് പടം കാണാൻ ആഗ്രഹം, സ്പോർട്സ് കാണാനാണ് താല്പര്യം. മണിക്കൂറുകളിരിക്കും. 5 മിനിറ്റ് വേദോത്സവം വായിച്ചാൽ തലവേദന. 5 മണിക്കൂർ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു കുഴപ്പമില്ല. എത്ര സമയം എണ്ണിരിക്കും, ഉറക്കം വരിയാല. എന്തുമാത്രം സമയം എണ്ണിരും ഉറക്കളിച്ചോളും. എന്താ കാര്യം എന്നറിയാവോ? ഈ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്ത് ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കണം. 46 വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ മറിയാമ്മ പറഞ്ഞല്ലോ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് വാടക വീട് പോലും ഇല്ലായിരുന്നു. 12-ാമത്തെ ദിവസം ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും നേരം വെളുപ്പിച്ചു. ഹണിമൂണിന് പോകേണ്ട കാലമാണ്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കയറി കിടക്കാൻ സ്ഥലമില്ല, പോകാൻ സ്ഥലമില്ല. ഒരു യോഗം കഴിഞ്ഞ് വന്നു. ഒരു 6 രൂപ കൊടുത്താൽ മതി ഒരു മുറി കിട്ടും ചങ്ങനാശ്ശേരിയിൽ. നിൽക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ബസ് സ്റ്റാൻഡിലിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ട്രാക്ടൊക്കെ കൊടുത്തു. അവിടെ നിന്ന് പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ഉറക്കം തൂങ്ങിയും നേരം വെളുക്കുന്നത് വരെ, വെളുപ്പാകുന്നത് വരെ അവിടെ കഴിച്ചു കൂടേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. വെളുപ്പിനും 4 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ മെഗാഫോണുമായിട്ട് ഇറങ്ങിപ്പോകും. തെരുവുകൾ തോറും ദൈവവചനം വിളിച്ചു പറയും. ലോകത്തിൽ ആര് ചെയ്യും? ആരെ കൊണ്ട് സാധിക്കും? വെളുപ്പിനും 4 മണിക്ക് മറിയാമ്മ പാടും, ഞാൻ വചനം പറയും. ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. മൂർഖം പാമ്പ് ചാടി മുമ്പിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. മുമ്പോട്ട് തന്നെ നമ്മുടെ യാത്ര തുടർന്നു. മുമ്പോട്ട് തന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ആദ്യത്തെ കൺവെൻഷൻ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്മത്ത് കയ്യിലുണ്ടായിരുന്നൊരു വാച്ച, അത് വിറ്റ് നോട്ടീസ് അടിച്ചു. ചെറിയ തോതിൽ ഞാനിവിടെ കഷ്ടപ്പെട്ട പന്തലെല്ലാം ഇട്ടു. അന്ന് തെങ്ങേലച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്നോടുള്ള ബന്ധത്തിലാണ് ഒരച്ഛൻ ശാനപ്പെട്ട് മുമ്പോട്ട് വന്നത്. അടിയും പിടിയും, എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, എന്നെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. വലിയ ഉപദ്രവങ്ങളൊക്കെ നടന്നി. ആ അച്ഛനെ വരുത്തി കൺവെൻഷൻ ഇവിടെ പ്രസംഗിപ്പിക്കുക. കാനവച്ചൻ, തെങ്ങേരിലച്ചൻ, എ കെ പാപ്പച്ചൻ, ഇങ്ങനെ മൂന്ന് പേരെ വെച്ച് ഞങ്ങളുടെ നാട്ടുകാർ. അന്ന് വരെ ഒരു പെന്തക്കോസ് യോഗമോ ഒരു വേർപെട്ട സമൂഹങ്ങളുടെ യോഗമോ അവിടെ ആരും നടത്തിയിട്ടില്ല. പള്ളിയിൽ ഒരു ഏറ്റവും വലിയ പള്ളിയാണ് അവിടെ. പള്ളിക്കാരെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, തമ്പി ഇവിടെ യോഗം വെച്ച് നമ്മുടെ ആളുകളെ കൺവെർട്ട് ചെയ്യാൻ പോവുക, പെന്തക്കോസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോവുക. എന്ത് വില കൊടുത്തു അതിനെ തടയണം, എന്ത് ബുദ്ധിമുട്ടിയും അതിനെ തടയണമെന്ന് പറഞ്ഞു. ഒരു അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിൽ 300 പേര് അവനതിനു വേണ്ടി തയ്യാറായി. ഒന്നാമത്തെ രാത്രി തന്നെ മൈക്കും തല്ലി പൊട്ടിച്ചു, പന്തലും പൊളിച്ചു. ഞാൻ തലത്തില്ല, ഞാനൊരു ദൈവദാസനെ കൊണ്ടുവരാനായിട്ട് ടാക്സി പിടിച്ച കൊണ്ടുവരാൻ പോയിരിക്കുക. പാട്ട് തുടങ്ങി, ആരാധന തുടങ്ങി, ആളുകൾ തടിച്ചുകൂടി. ആളുകൾ ഓടി വന്ന് മൈക്ക് മരിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാരെ ഓടിവായു, ഇവിടെ ബഹളം നടക്കുന്നു, ഇവിടെ അടി നടക്കുന്നു, ഇവിടെ വിപ്ലവം നടക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവർ മൈക്ക് വലിച്ചു പറിച്ച് അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ തല്ലി. 10-40 സ്നേഹിതന്മാരുണ്ടായിരുന്നു, അവരും പന്തലും പൊളിച്ചു, മൈക്കും തല്ലി പൊട്ടിച്ചു. ഞാൻ 2 വർണ്ണം അങ്ങ് അകലെ അന്ന് രാത്രി പ്രസംഗനുമായിട്ട് ഒരു ടാക്സിയെ വന്നിറങ്ങി. ഒരു കൂട്ടം ആളുകൾ എന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഇന്ന് അങ്ങോട്ട് പോകണ്ട, യോഗം നടക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നടത്തിയിരിക്കും, എന്തുകൊണ്ട് നടക്കുകയില്ല? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ യോഗം നടത്താൻ. നിങ്ങൾക്ക് കേൾക്കണ്ട കേൾക്കണ്ട, അവിടെ യോഗം നടത്താൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്നെ ഒരടി മുമ്പോട്ട് വിട്ടില്ല, എന്നെ അവിടെ തടഞ്ഞു നിർത്തി. വലിയ ജനക്കൂട്ടമായി, ഹിന്ദുക്കൾ, കമ്മ്യൂണിസ്റ്റുകാരടങ്ങി. അവർ വന്നിട്ട് പറഞ്ഞു, തമ്പി എന്ത് വില കൊടുത്തും ഈ യോഗം നടത്തിയിരിക്കണം. ഒരു കാര്യം ചെയ്യും, ഈ മാർക്കറ്റിൽ തന്നെ നിങ്ങളൊരു നിങ്ങൾ പ്രാസംഗികനാണല്ലോ, നിങ്ങളുടെ പ്രാസംഗികനെ വെച്ച് ഞങ്ങൾ ക്രമീകരണം ഉണ്ടാക്കിത്തരാം. അവരെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ഒരു കടയുടെ മുമ്പിൽ മേശ എടുത്തിട്ട് കസേര എടുത്തിട്ടിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ യോഗമാണ്. സമുദായക്കാർ മാറി നിന്നു, കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളും എനിക്ക് കൂട്ടുനിന്നു. ഞങ്ങൾ അദ്ദേഹത്തെ മേശപ്പുറത്ത് കയറ്റി നിർത്തി, അവർ ഗ്യാസ് ലൈറ്റും ഒക്കെ കത്തിച്ചു വെച്ചു, പാട്ടുപാടി ഞങ്ങൾ യോഗം തുടങ്ങി. പന്തലിൽ വലിയ വിപ്ലവം നടത്തി. ആളുകൾ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടു ഞാൻ മാർക്കറ്റിൽ യോഗം നടത്തുന്നു. അവിടെ നിന്ന് അവർ പോയും പോയും വിളിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ യോഗമാണ്, ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നാൽ കത്തി കണ്ടുവെന്ന് ചോദിച്ചു. ഞങ്ങൾ ആ ഒരെണ്ണത്തിന് വെറുതെ വിടുകയായിരുന്നു പറഞ്ഞു. മുട്ടം രണ്ട് പാർട്ടി തമ്മിൽ ഇടഞ്ഞു. അവസാനം അവർ ആ തലത്തിൻ്റെ ഉടമസ്ഥൻ്റെ അരികിൽ ചെന്നു, ഇവിടെ യോഗം ഇന്ന് തുടർന്നാൽ ഇവിടെ കൊലപാതകം നടക്കും, അതുകൊണ്ട് പോയി യോഗം എത്രയും വേഗം നിർത്തിക്കണം എന്ന് പറഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ പുറകിൽ കൂടെ വന്ന് എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു, യോഗം നിർത്തണം. ഞാൻ പറഞ്ഞു, നിർത്തുക എന്ന് പറഞ്ഞു. എ കെ പാപ്പച്ചൻ പ്രസംഗിക്കുക, ഞാൻ ഏറ്റുപറയുക. 110 ഡിഗ്രിയിൽ ഭയങ്കര ജനക്കൂട്ടം, ഞങ്ങൾ മാനസാന്തര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. അതെല്ലാം മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാം നശിച്ചു പോകും, നിങ്ങളെല്ലാം മുടിഞ്ഞു പോകുമെന്നാണ് ഞാൻ പറയുന്നത്. ഈ നിലയിൽ ഞങ്ങൾ പ്രസംഗം പൊടിപൂരം നടത്തിക്കൊണ്ടിരിക്കുക, ഭയങ്കര സംഘട്ടനം. അവസാനം ഞങ്ങൾ പ്രസംഗിച്ച് നിർത്തി. ജനസംഘം വലിയ കലക്കത്തിലായി. ഞങ്ങളെ കൊന്നല്ലാതെ ഒരു കൂട്ടർ അടങ്ങുകയില്ല, തല്ലിയല്ലാതെ ഒരു കൂട്ടർ അടങ്ങുകയില്ല. ഒരു കൂട്ടർ ഞങ്ങൾക്ക് സൈഡ്, പഞ്ചായത്ത് പ്രസിഡന്റും കുറെ ആളുകളും കൂടെ ഒരു വളയമുണ്ടാക്കി ഞങ്ങളെ വലയത്തിനാക്കിയിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇന്ന് രാത്രി നീ ക്ഷമിക്കുക, നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നീ ഇവിടെ നിന്നാൽ ഇവിടെ വലിയ കൊലപാതകം നടക്കും, അതുകൊണ്ട് നാളെ മുതൽ നമുക്കിതിന് പരിഹാരമുണ്ടാക്കാം. യോഗം നടത്താനുള്ള ക്രമീകരണം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിത്തരാം, അതുകൊണ്ട് ഇന്ന് നീ ഇവിടെ നിന്ന് ഒരു അയലൻ്റെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് മാറി തരണം, തന്റെ വള്ളത്താൽ നീ നിന്റെ ദേവദാസനും കൂടെ ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞങ്ങളെ ബലമായിട്ട് പിടിച്ച് വളരെ കയറ്റി. അങ്ങനെ അന്ന് രാത്രി അവിടെ കൊലപാതകമല്ലാത്തതെല്ലാം നടന്നു. രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേറ്റു, യോഗം നടത്തിയ സ്ഥലത്ത് ചെന്നപ്പോൾ അടിയും തൊഴിയും കൊണ്ട് 10-40 പേര് ഒരു വീടിനകത്ത് ഞരങ്ങിയും മൂളിയും ഭാരപ്പെട്ടും നിലവിളിച്ചും സ്തോത്രം പറഞ്ഞും കഴിഞ്ഞുവിടുക. വിശ്വാസികളും വേലക്കാരും എൻ്റെ സ്നേഹിതന്മാർ പല സ്ഥലത്തു നിന്ന് എന്നെ സഹായിക്കാൻ വന്നവരാ. ഭയങ്കരമായിട്ട് അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടു. ഒരു ഡ്രം എടുത്ത് ഞാൻ അടിച്ചു, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയെന്നുള്ള പാട്ട് പാടി ആരാധിച്ചു. 5:45 അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നേരം വെളുക്കുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിശ്വാസം വീഴ്ത്തുള്ളവരെല്ലാം പൊക്കോടാൻ പറഞ്ഞു. എല്ലാവരെയും ഞാൻ യാത്രക്കൂലം കൊടുത്തവരെ അയച്ചു. വെളുപ്പിന് 6:00 ഒരു മൈക്രോഫോണും ഒരു ഓണും എനിക്ക് റെഡിയാക്കി കിട്ടി. അത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ പാട്ട് പാടി, ഞാൻ പയ്യെ വചനം പറയാൻ തുടങ്ങി, ആളുകൾ കൂടാൻ തുടങ്ങി. എടാ, ഇന്നലെ രാത്രി തല്ലി പൊട്ടിച്ച് അടിച്ച് പൊളിച്ച് തകലതും കളഞ്ഞ് ആണ്ടാ വെളുപ്പാങ്കാരത്ത് വീണു അവൻ തുടങ്ങിയിരിക്കുക. ആളുകൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ അടുത്ത 30 ദിവസത്തേക്ക് ഉപവാസവും പ്രസംഗവും ഞാൻ തുടരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും എന്നെ കൈവിട്ടു, വന്നവരെല്ലാം പോയി. അടുത്ത 30 ദിവസം ഞാനിവിടെ ഉപവാസവും പ്രസംഗവും നടത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അവര് പോയി, സമുദായക്കാരെല്ലാരും കൂടെ കൂടെ 4 കോളാമ്പിയുള്ള ഒരു മൈക്ക് വാടകയ്ക്ക് എടുത്തോണ്ട് വന്നു. 4 കോളാമ്പിയും എന്റെ നേരെ എന്റെ ഓപ്പോസിറ്റ് പിടിപ്പിച്ചു. അവരും മൂക്കറ്റം കുടിച്ചേച്ചു വന്ന് ഒരുത്തം പറയടാ ഞാൻ പാഴാവടാ, വേറൊരുത്തം പറയും ഞാൻ പ്രസവിക്കാവടാ. മൈക്കിന് കയറി പിടിയായി, ഭയങ്കര ബഹളം. അവരുടെ വായി വന്ന സകല പോസ്റ്റുകളും അവര് പറഞ്ഞു. പിറ്റേ ദിവസം അവര് തന്നെ മൈക്കും തല്ലി പൊട്ടിച്ച് അവരുടെ പന്തലും പൊളിച്ച് അവര് തല്ലിപ്പിരിഞ്ഞു. 30 ദിവസം ഞാൻ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, ദൈവവചനം വിളിച്ചു പറഞ്ഞു, ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഈ 30 ദിവസത്തിനിടയിൽ ഈ അവിടെ കയറി ഉപദ്രവിച്ച 2 പേരുടെ വീട്ടിൽ അനർത്ഥമുണ്ടായി. ഒരാളുടെ മകൻ തൂങ്ങിച്ചത്തു, ഒരാളുടെ മകന്റെ കാലിൽ കൊടക്കമ്മി കൊണ്ടു കയറി സെപ്റ്റിക്കായി ആശുപത്രിയിൽ ഐസി കിടക്കുന്നു. ഇവര് 2 പേരും എന്റെ അരികിൽ വന്നു, തമ്പിച്ച ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ കള്ളുമെല്ലാം കുടിച്ച് എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങളുടെ ആളുകളെ തല്ലി ഞങ്ങളുടെ കുടുംബം നശിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഇന്നവിടെ നല്ലൊരു സഭയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട്. എവിടെയെല്ലാം ദൈവം എന്നെ അയച്ചോ അവിടെയെല്ലാം ദൈവം എനിക്ക് ആത്മാക്കളെ തന്നു. എവിടെയെല്ലാം കഷ്ടങ്ങൾ സഹിച്ചോ അവിടെയെല്ലാം സഭകൾ എഴുന്നേൽക്കുവാൻ, കേരളത്തിൽ 400-ഓളം സഭകളായിട്ട് വളരുവാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, തെങ്ങയിലച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്നു, അച്ഛൻ ശാനപ്പെട്ട് മുൻപോട്ട് വന്നു, വലിയ വിപ്ലവമായി. ഞങ്ങൾ 1968 ജനുവരി 1 മുതൽ 5 വരെ 5 ദിവസത്തെ കൺവെൻഷൻ മഴക്കീർ കണ്ടെത്തിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മഴക്കീറ്റിൽ നോട്ടീസ് അടിച്ച് പ്രസിദ്ധപ്പെടുത്തി. സമുദായക്കാർ കൂടി എടാ ഇവൻ അച്ഛനെയും കുറെ ആളുകളെയും കൊണ്ടുപോയി, ഇനിയാണ്ട് നാട്ടുകാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകാൻ പോവുക. അവരാറ് വള്ളിക്കാര് ഒരുമിച്ച് കൂടി, അവർ കൂടിയിട്ട് അവരും തീരുമാനിച്ചു ഇതേ തീയതിയിൽ ഞങ്ങളുടെ സ്ഥലത്തിന് നേരെ എതിർവശത്തുള്ള ഒരു പുരയിടം ഗ്രൗണ്ട് ആക്കിയിട്ട് അവിടെ പ്രതിഷേധ പ്രകടന മഹായോഗം 6 ദിവസത്തേക്ക് അവരും നോട്ടീസ് അടിച്ചു. ഈ 2 നോട്ടീസും കൂടെ വെച്ച് അന്ന് ആലപ്പുഴ കളക്ടറായിട്ടിരിക്കുന്ന അവിടെ അദ്ദേഹത്തിന് പെറ്റീഷൻ കൊടുത്തു. 2 പാർട്ടികൾ ഉഗ്ര സമരത്തിന്, സംഘടനത്തിന്, രൂക്ഷ സംഘടനത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തു. അവിടുന്ന് ഒരു സബ് ഇൻസ്പെക്ടറെയും പാർട്ടിയെയും എൻക്വയറിക്ക് വിട്ടു. അവർക്ക് മൂക്കറ്റം ചാരായവും കള്ളും ഒക്കെ മേടിച്ചു കൊടുത്ത് കാശും മേടിച്ചു കൊടുത്ത് ഇവിടെ സംഘടന ഉണ്ടാകും, ഇവിടെ 144 പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് റിപ്പോർട്ട് എഴുതി. കളക്ടർ 144 സർക്കിൾ ഇൻസ്പെക്ടറെ അയച്ചു. രാത്രി 10 മണിക്ക് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ കൺവെൻഷൻ തുടങ്ങുക. 12:00 എടുത്ത് ചെന്നപ്പോൾ 144 സർക്കിൾ ഇൻസ്പെക്ടർ എന്നോട് ചോദിച്ചു, ആരാണ് പാ വി എ തമ്പി? ഞാൻ പറഞ്ഞു ഞാനാണ്, എക്സ് റെവറൻഡ് ഫാദർ എം കെ തോമസ് ആരാണ്, അദ്ദേഹം അവിടെ ഇല്ല, നിങ്ങൾക്കെതിരായിട്ട് ഒരു 144 ഇവിടെ 5 പേരിൽ കൂടുതൽ കൂടാവുന്ന യോഗം ഇവിടെ നടത്താൻ ഒക്കെയല്ല. 3 കിലോമീറ്ററിനുള്ളിൽ 5 പേർ കൂടുതൽ ഒരുമിച്ച് കൂടാൻ പാടില്ല. 144 കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുക. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഞാൻ ചോദിച്ചു, സാറേ എന്താ കാര്യം? ഞങ്ങൾ വിശ്വാസികളാ, തല്ല് കിട്ടിയാൽ സ്തോത്രം പറഞ്ഞ് കൊള്ളുന്നവരാ, ഞങ്ങൾ തിരിച്ചു തല്ലുന്നവരല്ല. അദ്ദേഹം ഒരു CSI-ക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നേരാണല്ലോ, ഇതെങ്ങനെ ഈ അബദ്ധം പറ്റിയത്? അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. ഇതാരോ കുബുദ്ധികളെ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു, ഉപദേശി നിങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഒന്നും വരികയാണെന്ന് നിങ്ങൾ സമ്മതിച്ചോന്ന് ചോദിച്ചു. ഒരു വീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. എന്നാൽ എനിക്കിവിടെ ഡ്യൂട്ടിയാ 15 ദിവസത്തേക്ക് ഇവിടെ 144. ഞാൻ പട്ടാ പോലീസുമായിട്ട് സ്ഥലത്തുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതിലൊന്നും വരികയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ആരാധനാ സ്ഥലത്ത് നിങ്ങൾക്ക് യോഗം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പെന്തക്കോസ് ഹാളിലോട്ട് യോഗം മാറ്റി. 5 ദിവസത്തെ യോഗം. ഒന്നാം രാത്രി ഹാളിന്റെ കവാടത്തിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചു. രണ്ടാം രാത്രി ഹാളിന്റെ മുറ്റത്ത് ഞങ്ങൾ പന്തലിട്ടു. മൂന്നാം രാത്രി ആയപ്പോൾ ചുറ്റുപാടുമുള്ള പുരയിടങ്ങൾ മുഴുവൻ നിറഞ്ഞു. കോഴിക്കോട് മുതൽ ആളുകൾ വണ്ടി പിടിച്ചു വന്നു. മഹാപുരുഷാരം, കേരളത്തിലെ പെന്തക്കോസ് നേതാക്കന്മാരും ദൈവദാസന്മാരും മുഴുവനും ഇളകി അവിടെ വന്നു. 5 ദിവസത്തെ കൺവെൻഷനെതിരായിട്ട് പ്രതിഷേധ പ്രകടന മഹായോഗം നോട്ടീസ് അടിച്ച് കളക്ടറെ കൊണ്ട് 144 പ്രഖ്യാപിച്ചെങ്കിൽ ആ 144 ലംഘിച്ച് 6ാം ദിവസത്തെ യോഗം ഞങ്ങൾ അവിടെ നടത്തി. രാത്രി 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് വേറെ വീട്ടിലേക്ക് പോവുക. 30 പേരടങ്ങുന്നൊരു സംഘം എന്നെ വഴി വെച്ച് മുട്ടി. തന്നെ കാണാൻ ഞങ്ങൾ ഓരോ ദിവസവും കാത്തിരിക്കുക. ഇന്ന് വരുന്ന വഴിയല്ല നാളെ വരുന്നത്, ഇന്ന് പോകുന്ന വഴിയല്ല ഞാൻ പിറ്റേ ദിവസം പോകുന്നത്. ഒരു ദിവസം കരിമ്പിൻകാറ്റിൽ കൂടെ ആണെങ്കിൽ പിറ്റേ ദിവസം തെങ്ങും തോട്ടത്തിൽ കൂടെ എന്നെ കൊണ്ട് പോകുന്നത്. കാരണം ഞാൻ അവിടെ ചെല്ലുന്നത് തടയാനും എന്നെ പിടിക്കാനും ശത്രുക്കൾ എനിക്ക് ചുറ്റും കാവല് നിൽക്കുക. ഇന്ന് ഞങ്ങളുടെ കൈ കിട്ടി. താൻ ഒരുത്തൻ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി, ഞങ്ങളുടെ ആളുകളെയും ഞങ്ങളുടെ അച്ഛനെയും കലക്കി. തന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ മേല, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞാണ് വരുന്നത്, നടക്കുക പിടിയടാന്ന് പറഞ്ഞു. ഒരു തടിയെടുത്ത് തോളെ വെക്കുന്ന പോലെ എന്നെ എടുത്ത് അവർ തോളെ വെച്ച് നടന്നു. അടുത്തുള്ള അവരുടെ ക്ലബിൽ, അവർ ചീട്ട് കളിക്കുന്ന ക്ലബിൽ ഒരു ഒഴിഞ്ഞ വീട, അതിനകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് കഥ അടച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഈ മേതോട്ട് മേലാൽ ഇങ്ങോട്ട് വരികയാണെന്ന് ഈ വേദപുസ്തകത്തിൽ എഴുതി ഒപ്പിട്ട് കൈമുറിച്ച് രക്തമൊഴിച്ച് സത്യം ചെയ്യണം, എന്നാൽ ഞങ്ങൾ വിടാം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൊന്നു കുഴിച്ചിടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് പറഞ്ഞേച്ചാ പോന്നെ, എന്നെ കണ്ടില്ലെങ്കിൽ തിരക്കരുത്, അമ്മ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ വന്നാൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തിരിച്ചു പോകണം നിർബന്ധമില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തള്ളി. മൂക്കറ്റം കുടിച്ച കുടിയന്മാർ ശത്രുക്കൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി. രാത്രി 2 മണിവരെ എന്നെ അവരവിടെ ഇട്ട് ഉരുട്ടി. 2 മണിയായപ്പോൾ ഞാൻ ക്ഷീണിച്ചു, അതുവരെ ഞാൻ പിടിച്ചു നിന്നു. എന്നിട്ടും ദൈവം എന്നെ കൈവിട്ടില്ല. ഒരു തൊട്ടയിലോക്കത്ത് ആ വീടിന്റെ ഉടമസ്ഥന്റെ ജ്യേഷ്ഠത്തി കുടുംബം ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒച്ച കേട്ടോണ്ട് ആ സ്ത്രീ എഴുന്നേറ്റ് വന്ന് ജനലിൽ കൂടെ നോക്കിയപ്പം എന്നെ പങ്കപ്പാട് പെടുത്തുന്നത് അവർ കണ്ടു. അവർക്ക് എന്നെ അറിയാം, അവർ കഥകാൻ മുട്ടി കഥ തുറക്കണമെന്ന് പറഞ്ഞു. അവരുടെ വീടാ, ഭർത്താവിന്റെ അനിയന്റെ വീടാ, അവരാ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞു, അയ്യോ ഈ മനുഷ്യനെ എനിക്കറിയാമല്ലോ, വേദപുസ്തകവുമായിട്ട് ഈ വഴി കൂടെ കൂടെ പോകുന്ന ചിങ്ങവനംകാരൻ തമ്പി ഉപദേശിയാണല്ലോ, അദ്ദേഹത്തെ നിങ്ങൾ എന്താ ചെയ്യാൻ പോവുക, കൊല്ലാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കും. ഈ പാവപ്പെട്ട മനുഷ്യനെ ഞങ്ങളുടെ വീട്ടിലിട്ട് നിങ്ങൾ കൊല്ലാൻ തുടങ്ങുകയാണോ. എൻ്റെ കോളറിന് പിടിച്ചിരുന്നവന്റെ കരണത്തിനിട്ട് ഒരടി കൊടുത്തു തരും. അവരെന്നെ കയ്യെ പിടിച്ചിട്ട് ഇറ പിടിച്ചിട്ട് പറഞ്ഞു, ഉപദേശി ഒന്നും പേടിക്കണ്ട, എല്ലാവരും അന്താളിച്ചു നിന്നു. ആ സമയത്ത് എന്നെ തിരക്കി ഒരു കാറ് നിറച്ച് ദൈവദാസന്മാരെ എന്നെ തപ്പി നടക്കുകയായിരുന്നു. അവസാനം അവർ തിരിച്ചു വന്നു, എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഞങ്ങൾ കൊണ്ടുപോയി ഒരുമിച്ച് വെളുക്കോളം പ്രാർത്ഥിച്ചു. 100 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എൻ്റെ ശരീരത്തെ ദൈവത്തിനായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ എന്നെ തന്നെ വിറ്റുകളഞ്ഞു. ആഴ്ചകളോളം ഭക്ഷണമില്ലാതെ 7 ദിവസം പട്ടിണി കിടന്നു. കവലകൾ തോറും നടന്ന് പ്രസംഗിക്കും, ട്രാക്ട് കൊടുക്കും, ബസ് സ്റ്റാൻഡിലോ വല്ല പാവപ്പെട്ട അവരുടെ വീടുകളിലോ ഞാൻ സമയം കഴിക്കും. ഒരു ദിവസം വിശന്ന് പൊരിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഞാൻ ചത്തുപോകും. എൻ്റെ അമ്മ, എൻ്റെ വീട്ടിൽ കറവ പശുണ്ട്, അവിടെ കണ്ടം കൃഷിയുണ്ട്, നെല്ലുണ്ട്, അരിയുണ്ട്, അവിടെ പട്ടി നിന്ന് ബാക്കി വരുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് മരിക്കുക. ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ എന്നെ സഹായിക്കും, ചെന്ന് നിലവിളിച്ചാൽ എനിക്ക് കുടിക്കാനുള്ള കഞ്ഞി അമ്മ തരുമെന്ന് വിചാരിച്ച് രാത്രി അർദ്ധരാത്രിക്ക് 5 കിലോമീറ്റർ നടന്നു. വീണും എഴുന്നേറ്റും പാടുപെട്ട് ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടി, അമ്മേ ഇന്ന് രാത്രി ഞാൻ മരിച്ചു പോകും, എനിക്കൊരു ചോറ് തരണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞു, ഈ വീടിന് അപമാനം വരുത്തിയ, ഇത്രയും മോശമായി അപമാനം ഞങ്ങൾക്ക് വരുത്തിയ, നിനക്ക് ഇവിടെ ചോറുമില്ല ഭക്ഷണവും ഇല്ല, നീ എവിടെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ വീണു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം ഞങ്ങളുടെ പട്ടി തിന്നുകൊണ്ടിരുന്ന പാത്രത്തിൽ എനിക്ക് ഉണ്ണാനുള്ള ചോറുണ്ടായിരുന്നു. പട്ടിയെ മാറ്റിയിട്ട് ഒരുപിടി വാരിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശപ്പിൻ്റെ കൂടെ കൊണ്ട് ആ ചോറ് വാരി തിന്നു. തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് വാവിട്ട് കരഞ്ഞ്, ദൈവമേ പെറ്റതള്ളയ്ക്ക് പോലും എന്നെ വേണ്ട, പെറ്റതള്ള പോലും എന്നെ മറന്നു. ഞാൻ ഇനി എങ്ങനെ ഈ സുവിശേഷ വേല ചെയ്യും? മകനെ, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നീ എന്റെ പിന്നാലെ വരിക. പെറ്റതള്ള കുഞ്ഞിനെ മറക്കും, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വീരനെ പോലെ കർത്താവേ ഈ മണ്ണ് തിന്നേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകയില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ ഇറങ്ങി അമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോയി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി 17 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കൈകൊണ്ട് എൻ്റെ അമ്മയെ എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള തോട്ടിൽ 100 കണക്കിന് ആളുകളെ ഉപയോഗിച്ച് സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ ജ്യേഷ്ഠൻ പോലീസ് ഇൻസ്പെക്ടറാണ്, എന്നെ തല്ലി ഇറക്കി വീട്ടിൽ നിന്ന് വിട്ടയാളാണ്. പുള്ളിയുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടു. പുള്ളി പറഞ്ഞു ഒരു രക്ഷയുമില്ല, നിന്നെ 16 കഷണമായി കഷണിച്ച് ചാക്ക് കെട്ടി തമ്പിയുടെ വീട്ടിൽ കൊണ്ടിടുമെന്ന് പറഞ്ഞു. ചേട്ടത്തി എഴുത്തുമായിട്ട്, ചേട്ടൻ വന്ന് മദ്രാസിലാണ്, എഴുത്തുമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തിരിച്ച് ചേട്ടൻ്റെ കൂടെ ചെന്നില്ലെങ്കിൽ, മാനസാന്തരം ഉപേക്ഷിച്ച് മടങ്ങി ചെന്നില്ലെങ്കിൽ 16 കഷണമായി കഷണിച്ച് ചാക്ക് കെട്ടി തമ്പിയുടെ വീട്ടിൽ കൊണ്ടിടുമെന്ന്. ഞാൻ പറഞ്ഞു ചാക്ക് കയറിക്കോ, കുഴിച്ചിടുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഒന്നും പേടിക്കണമെന്ന് പറഞ്ഞു, ധൈര്യത്തോടെ നിൽക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, പുള്ളിയുടെ 2 മക്കൾ എന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടു. എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടാൻ പുള്ളി തീരുമാനിച്ചു. ചുരുക്കി പറയട്ടെ, എന്റെ ശുശ്രൂഷയിൽ എന്റെ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടു. നേരിട്ടൊന്നുമല്ല, ഞാൻ ഒരു രാത്രി അടുത്തുള്ള സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അന്ന് 2 പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള വഴക്കിൽ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പോകാൻ പോയി, ട്രെയിൻ മിസ്സായിപ്പോയി. വിചാരിച്ചു ഈ കുരുത്തം കെട്ടവൻ എന്താ പ്രസംഗിക്കുന്നത് ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് അടുത്ത ഒരിടത്തിൻ്റെ ഒരു തണലിൽ ആരും കാണാതെ വന്നിരുന്നു. യോഗത്തിൻ്റെ അവസാനം, മദ്യപാനി മഹാഭാവി ഇന്ന് രാത്രി മരിച്ചാൽ നിന്നെ നിത്യത എവിടെ ചെലവഴിക്കും, സ്വർഗത്തിലോ നരകത്തിലോ? എൻ്റെ കൈവരല് തന്നെ നേരെയാ ചെന്നെ. പിന്നെ താൻ വിചാരിച്ചേടാ ഈ കുരുതം കെട്ടവൻ എന്നെ നേരെയാണല്ലോ, എന്നെയാണല്ലോ വരച്ചു കൊണ്ടുവന്ന്, അവിടെ നിന്ന് വേറൊരു തെങ്ങിൻ്റെ ഉടലേക്ക് മാറി, അവിടെ എൻ്റെ വരഞ്ഞു ഞാൻ കാണുന്നില്ല. ഇരുട്ടത്താ പുള്ളി അടുത്ത ഒരേയിടത്തിൽ. അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വീട്ടിൽ പോയി. കണ്ണടയ്ക്കാൻ നിവൃത്തിയില്ല, കണ്ണടച്ചാൽ ഉടനെ എൻ്റെ വരല്. ഇന്ന് നീ മരിച്ചാൽ, മദ്യപാനി മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്, ഇന്ന് നീ മരിച്ചാൽ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാതെ കഴിഞ്ഞുകൂടി. 10 മണി വരെ നോക്കി നെർവസായി ഭ്രാന്തനായി അവധാനം മുറിക്കകത്ത് കയറി കഥ കടച്ചു. ഭാര്യയെ വിളിച്ചു, എന്റെ പാപം ദൈവം ക്ഷമിക്കുമെന്ന് ചോദിച്ചു. അന്ന് യേശുവിനായിട്ട് ഹൃദയം കൊടുത്തു, രക്ഷിക്കപ്പെട്ടു. ഞാൻ തന്നെ ശാനപ്പെടുത്തി. താൻ പെൻഷൻ പറ്റിയ ശേഷം ബൈബിൾ സ്കൂളിൽ 8 വർഷം പഠിപ്പിച്ചു, 2 വർഷം പഠിപ്പിച്ചു, 8 വർഷം ഒരു ദൈവദാസനായിട്ട് എന്റെ കീഴിലിരുന്നു. തന്റെ 3 മക്കളും കുടുംബവും രക്ഷിക്കപ്പെട്ടു ഞങ്ങളുടെ കൂടെ. ഒരാൾ ദോഹയിൽ ഒരു കമ്പനി, സ്വന്തം കമ്പനി നടത്തുന്നു, അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. മറ്റൊരാള് റിഗിൽ ട്രാൻസ് കമ്മ്യൂണിക്കേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു, അവരും രക്ഷിക്കപ്പെട്ട കുടുംബമായിട്ട്. ഇളയപള്ളി മുഴുവൻ സമയവും സുവിശേഷ വേലയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മൾ കർത്താവിന് വേണ്ടത് നമ്മളെ തന്നെ ദൈവത്തിനായി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ആര് തങ്ങളെ തന്നെ തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുമോ അവരെ അനുഗ്രഹിക്കുന്നവനാണ്, അവരെ വഴിനടത്തുന്നവനാണ്, അവരോട് കൂടെ ഇരിക്കുന്നവനാണ്, അവരെ അത്ഭുതകരമായി തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നവനാണ്. The world did not see what God can do with a person who is totally and fully surrendered for the plan and purpose of God. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, ദൈവം അവനെ ഉപയോഗിച്ചു. സഹോദര സഹോദരന്മാരെ, ദൈവത്തിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കും. നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വന്തം ശരീരമാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഉപവസിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ധ്യാനിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, ഇടക്കൂട്ടങ്ങൾക്ക് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ശരീരം സമ്മതിക്കുകയാണ്. Unless and until we discipline ourselves, നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധ്യമല്ല. നമ്മുടെ ഒന്നാമത്തെ ശത്രു നമ്മുടെ ശരീരമാണ്. ലോകം, ജഡം, പിശാച്, ഈ ജഡത്തെ ഡിസിപ്ലിൻ ചെയ്യണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിന് സ്തോത്രം, ദൈവവചനം വായിക്കണം, നമ്മളെ തന്നെ ഡിറ്റർമിൻ ചെയ്യണം, ഏൽപ്പിച്ചു കൊടുക്കണം. ഡാനിയൽ വാസ് സോൾഡ് ഔട്ട് ഫോർ ദ പ്ലാൻ ഓഫ് ഗോഡ്. ദാനിയൽ ബാബിലോണിലായിരുന്നെങ്കിലും ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിൽക്കപ്പെട്ടവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ യാഗം തന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. രണ്ടാമത്തെ യാഗം എബ്രായ ലേഖനം 13:15. ഹീബ്രൂസ് ആമേൻ. ഇന്ന് 116 സങ്കീർത്തനത്തിൽ 17 വാക്യം നമ്മൾ വായിച്ചതോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 116:17 എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന അറിയാവോ? നാം വായിച്ച സങ്കീർത്തനമാ, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് ഈവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് കാളകളെയും ആട്ടുപത്രന്മാരെയും യാഗം കഴിക്കുന്നെങ്കിലും സ്തോത്രയാഗം അന്നും ഉണ്ടായിരുന്നു. 53:23 സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ യാഗം സാക്രിഫൈസ് ഓഫ് പ്രൈസ്. സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ദൈവമക്കളെ എപ്പോഴാണ് നമുക്ക് സ്തോത്രം വരുന്നത്? കൂട്ടുകുത്തുന്നത് പോലെ കുത്തണം സ്തോത്രം വെളിയിലോട്ട് ചാടണമെങ്കിൽ. സ്തോത്രം ഏതവസരത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന നാം നമുക്കുണ്ടായിരിക്കണം. രോഗം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രവും സ്തുതിയും കുറയരുത്. നമ്മുടെ നാവ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. 16:15 വാക്യത്തിൽ നമ്മൾ എന്താ എബ്രായർ 13:15 എന്താ വായിച്ചേ? അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതരഫലമെന്ന് സ്തോത്രയാഗം. ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ്. സ്തോത്രയാഗം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് അവർ ലിപ്സ്, നമ്മുടെ അതരത്തിന്റെ ഫലമെന്ന് സ്തോത്രയാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. സ്തുതിക്ക് വലിയ ശക്തിയാണ്. ഞങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭൂതങ്ങൾ അടങ്ങും. ആരാധന മുഖുമ്പം ഭൂതം അടങ്ങും. ഭൂതം പറയും, എനിക്ക് ഇവിടെ ഇരിക്കാൻ മേല, ഇവിടെ തീയാണ്, ഇവിടെ ഭയങ്കരമാണ്, എനിക്കിവിടെ നിന്ന് പോകണം. ആരാധനയുടെ നടുവിൽ പൈശാചിക ശക്തികൾ ഇരിക്കുക, അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മലബാറില് ഒന്നാം രാത്രി തന്നെ അവർ ബോർഡ് എഴുതി വെച്ചു, പ്രസംഗമൊക്കെ നടക്കുകയില്ല. അവർ ബഹളം ഉണ്ടാക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തു. മൂന്നാമത്തെ രാത്രിയാണ് ഞാൻ ചെല്ലുന്നത് എന്ന് ബോർഡ് എഴുതി വെച്ചു. താടിക്കാരനിവിടെ പ്രസംഗിക്കരുത്. അവർ ബോർഡ് എഴുതി വെച്ചു. ചെന്നുകൊണ്ട സഹോദരന്മാർ പറഞ്ഞു, ഇവിടെ രണ്ട് രാത്രികളിലും ബഹളമാണ്, ഇന്ന് എന്താ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. ഇന്ന് അവർ വിപ്ലവം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക, കൊലപാതകം വരെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ എനിക്ക് ചുറ്റും നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ മൈക്രോഫോൺ എടുത്തു, ശക്തമായിട്ട് ഞാൻ വചനം പറയാൻ തുടങ്ങി. അവർ കല്ലെറിഞ്ഞു, ബഹളമുണ്ടാക്കി, കൂക്ക് വിളിച്ചു, യോഗം നിർത്തിയില്ല. ശക്തിയോടെ മൈക്രോഫോണിൽ കൂടെ കുട്ടമ്പിള്ള എന്ന് പറഞ്ഞ ഒരാളെ മൂക്കറ്റം ചാരായം കുടിപ്പിച്ചിട്ട് ആ നാട്ടിലേക്കും വലിയ കേടിയ ഒരു കത്തിയും കൊടുത്ത് അവർ വിട്ടു പോയി തട്ടാൻ പറഞ്ഞു. ഇയാൾ നേരെ കത്തിയായിട്ട് എന്നെ നേരെ ഓടി വന്നു. തൊട്ടടുത്ത് നിന്ന് സഹോദരൻ ചാടിക്കളഞ്ഞു. കത്തി കണ്ടപ്പോൾ പേടിച്ചു പോയി. എന്റെ നേരെ വന്നു, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിൽക്കവിടെ എന്ന് പറഞ്ഞു. കത്തിയായിട്ട് അവിടെ നിന്നു യേശുവിന്റെ നാമത്തിൽ അവിടെ മുട്ടുകൂത്താൻ പറഞ്ഞു. ഹി നെൽറ്റ് ഡൗൺ ബിഫോർ ദേർ. യേശുവിന്റെ നാമത്തിൽ കത്തി താഴെ ഇടാൻ പറഞ്ഞു. അവൻ കത്തി താഴെ ഇട്ടു. 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. ഇവനെ തള്ളിവിട്ട ജനം മുഴുവൻ വന്നെന്റെ സൈഡിൽ അവന്റെ മുഖത്ത്, അവൻ അനങ്ങാതെ അവിടെ ഇരുന്നു. പ്രസംഗം കഴിഞ്ഞ് വാട്ടർകൂളർ നടത്തിയപ്പം ആദ്യം കൈപൊക്കിയത് അവനാ. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. ഈ നല്ല മനുഷ്യനെ കുത്താൻ ഞാൻ എന്തിനാ വന്നേ? ഈ മനുഷ്യൻ എന്ത് ദോഷം ചെയ്തിട്ടാ? അവന്റെ പിശാച് ഇളകി. അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ വരാൻ പറഞ്ഞു. സ്തോത്രം, നമ്മുടെ സഭയിലെ വിശ്വാസിയായി തീർന്നു. ഇന്ന് ആ നാട്ടിൽ കൂടെ പോയാൽ വലിയ ബഹുമാനമാണ്. അവിടെ അത് പിന്നെ ആരും ദൈവം മക്കളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല, ശത്രുക്കൾ ആരും വന്നിട്ടില്ല. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ നാവിൽ നിന്നുള്ള സ്തുതിയും സ്തോത്രവും പൈശാചിക ശക്തികളെ തകർക്കുന്നതാ, ഉടയ്ക്കുന്നതാ, രോഗത്തിന്റെ കെട്ട് പൊട്ടിക്കുന്നതാ. രോഗം വരുമ്പോൾ നമ്മൾ ഞരങ്ങാൻ തുടങ്ങും. അയ്യോ, എനിക്ക് അപ്പടി വേദനയാ, എനിക്ക് വിമിച്ചമാ, എനിക്ക് പ്രയാസമാ, എനിക്ക് ആസ്മായ, എനിക്ക് യോഗത്തിന് വാൻ ഒക്കുകയല്ല. സ്തോത്രം, നിങ്ങൾ പോവുകയല്ല. എന്നാൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ കെട്ടുപൊട്ടും സാത്താനോട് പറയണം, ദൈവം, യു ആർ മിസ്റ്റേക്കൻ, ടേക്ക് ഇറ്റ് അവേ ഫ്രം മീ, ഐ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, ഐ എം ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഐ എം ഓൺ മൈ വേ ടു ഹെവൻ. ഹല്ലേലൂയാ. ടെൽ സൈറ്റൻ, യു ആർ മിസ്റ്റേക്ക്, ടേക്ക് ഇറ്റ് അവേ. എടുത്തോണ്ട് പോകുന്നില്ല ഇറക്കെന്ന് പറയണം, ധൈര്യത്തോടെ പറയണം. നിങ്ങൾ ആദരവരമെന്ന സ്തോത്രയാഗം അർപ്പിക്കണം ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ യാഗം സ്തോത്രയാഗമാണ്. ധാരാളം കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും നിങ്ങൾ അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. സ്തോത്രയാഗം, മൂന്നാമത്തെ യാഗം, 16-ാം വാക്യം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ. മൂന്നാമത്തെ യാഗം എന്നാണെന്നറിയാവോ? സാക്രിഫൈസ് ഓഫ് ഗിവിംഗ്, കൊടുക്കുന്ന യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. പലരും മേടിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, കൊടുക്കാൻ പഠിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ഗിവർ ദൈവമാണ്. God is the biggest giver. He has given everything. ദൈവം തന്റെ പുത്രനെ, തന്റെ ആകെ സമ്പത്ത് അവനെ മുഴുവനായിട്ട് നമുക്ക് വേണ്ടി തന്നു. മുഴുവനായിട്ട് തന്റെ സർവസ്വവും നിക്ഷിപ്തമായിരിക്കുന്ന തന്റെ പുത്രനെ മറികൂടാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോടുകൂടെ സകലതും 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 നൽകാതിരിക്കുമോ? ദൈവം നമുക്ക് സകലവും നൽകുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് എന്താ കൊടുക്കുന്നത്? സ്തോത്രയാഗം കൊടുക്കണം, പിന്നെ നമുക്കുള്ളത് കൊടുക്കണം. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് ദൈവ വേലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 46 വർഷമായി താടി വടിക്കാൻ, ബ്ലേഡ് മേടിക്കാൻ നിവൃത്തിയില്ലാതെ വളർന്ന താടിയാ എന്റെ താടി. പ്രകൃതിക്ക് വളർത്തുന്നതല്ല, ഇന്ന് വരെ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് താടി ഉണ്ടായിരുന്നു. 37 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ താടി വടിച്ചിട്ടില്ല. നിവൃത്തിയില്ലാതെ ഇറങ്ങി തിരിച്ചവനാ. ഇന്ന് 25 ലക്ഷം രൂപ വേണം ഒരു മാസം താടി വടിക്കാൻ. നിവൃത്തിയില്ലാതെ എനിക്ക് 25 ലക്ഷം രൂപ ഒരു മാസം വേണം. ഇന്ത്യയിലെ വേല നടത്തണമെങ്കിൽ ഒരു കോൺട്രാക്റ്റും ആരുമായിട്ടും ഇല്ല, ലിവിങ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ മാത്രം. അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ ലോകത്തിലെങ്ങുമുള്ള ഒരു ഡിനോമിനേഷനോ ഒരു ചർച്ചുമായിട്ടും എനിക്ക് കോൺട്രാക്ട് ഇല്ല. മുട്ടുകുത്തി ദൈവസേനയെ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ 100 കണക്കിന് ദൈവദാസന്മാർ, ബൈബിൾ സ്കൂളുകള്, അനാഥശാലകള്, സ്കൂളുകള്, ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസ്, ഇതെല്ലാം നടക്കണമെങ്കിൽ 25 ലക്ഷം രൂപ ആവറേജ് ഒരു മാസം വേണം. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? കർത്താവ് തരുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. 4 മക്കളുണ്ട്, 4 പേർക്കും 1 സെന്റ് ഭൂമി ഭൂമിയിൽ ഞാൻ ഒരിടത്തും വാങ്ങിച്ചിട്ടില്ല. എല്ലാവരും വാടക വീടുകളിൽ കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചർച്ചിന് വേണ്ടി, ട്രസ്റ്റിന് വേണ്ടി മേടിച്ച ഹെഡ്ക്വാർട്ടേഴ്സിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ധാരാളം അനാഥരും വിധവമാരും വഴിപോകുന്നവരും അവിടെ താമസിക്കുന്നു. സ്തോത്രം, ദൈവം ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ ആസ്ട്രേലിയയിൽ വന്നത് സമ്പാദിക്കാനാണെന്ന് വിചാരിക്കരുത്. സ്തോത്രം, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയമായിരിക്കും. സ്തോത്രം, നിങ്ങൾ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ചെലവാക്കുന്നത് മുഴുവൻ ഗോൺ ഫോർ എവർ. ബാക്കിയുള്ളത് നമുക്ക് ബാക്കി വരുന്ന, നമ്മൾ ചാകുമ്പം ഒന്നും കൊണ്ടുപോവുകയല്ല, ബാക്കിയുള്ളവർക്ക് വിട്ടേച്ചു പോകും. എന്നാ കർത്താവിന് വേണ്ടി ചെലവഴിച്ചത് നിന്റെ കൂടെ പോരും. കർത്താവിന് വേണ്ടി ചെലവഴിച്ചത് മാത്രം നമ്മുടെ കൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന അനീഷിന്റെ ഫാദർ ഞങ്ങളുടെ സഭയിലെ, ഞങ്ങളുടെ തെക്കൻ തിരുവിതാംകൂർ സഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കർത്താവ് അത്ഭുതകരമായിട്ട് ഉയർത്തിയ ഒരു കുടുംബമാണ്. അദ്ദേഹം വേണമെങ്കിൽ കോടീശ്വരൻ എന്ന് പറയാം, എന്നാൽ തന്റെ വരുമാനത്തിന്റെ നല്ല ശതമാനം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ആ നാട്ടിലുള്ള പാവങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, ഞങ്ങളുടെ നമുക്ക് 100 സഭകളുണ്ട് തിരുവനന്തപുരം മേറിയായി, അവിടെയുള്ള സാധുക്കളായ സഹോദരങ്ങൾക്ക്, സഭകൾക്ക് ഹോളില്ലാത്തവർക്ക് ഹോള്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉയർത്തി, ദൈവം തന്നെ മാനിച്ചു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ എങ്ങനെ മാനിക്കണം, എങ്ങനെയാ മാനിക്കുന്നത്? ഒരു വാക്യം കൂടെ വായിക്കാം, സദൃശവാക്യം 3:9-10. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, പിന്നെ നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യവരം കൊണ്ടും ദൈവത്തെ എങ്ങനെയാ ബഹുമാനിക്കുന്നേ? യഹോവയെ നിന്റെ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ലഭിക്കുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ നല്ലത് നമ്മൾ കൊടുക്കണം, ഏറ്റവും നല്ലത്. ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും നല്ലതാണ്, തന്റെ സർവസ്വമാണ് നമുക്ക് വേണ്ടി നൽകുന്നത്. ആ ദൈവത്തെ നമുക്കുള്ളത് കർത്താവിന് വേണ്ടി കൊടുക്കണം, സമ്പാദിക്കരുത്. കൊടുത്ത് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ട് നശിച്ചു പോയവരാരും ഇല്ല, അനുഗ്രഹിക്കപ്പെട്ടവരേ ഉള്ളൂ. സ്തോത്രം. ഒരു കൊച്ചു ചരിത്രം പറയാം. ഞങ്ങളുടെ മൂത്ത മോൻ ഇന്ന് 37 ബോംബെയിൽ, 36 ആ ബോംബെയിൽ ഇന്ന് 1000 ആളുകളെ അവൻ ഫീഡ് ചെയ്യുന്നു. അവന് 10 ഉള്ളപ്പം അവന് പാല് മേടിക്കാൻ വെച്ചിരുന്ന 2 ഒരാഴ്ച ഉപവാസവും പ്രാർത്ഥനയുമാണ്, ഒന്നുമില്ല, ഒരു കാശും കയ്യിലില്ല. പാവപ്പെട്ട ദൈവദാസനെ യാത്ര അയക്കാൻ 10 ബാക്കിയില്ല. മറിയാമ്മയുടെ വേദപുസ്തകത്തിനകത്ത് 2 നോട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് പാല് മേടിക്കാൻ വെച്ചിരുന്ന അത് എടുത്തു തന്നു. അന്ന് ആശാനുപദേശി എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാധുവായ ദൈവദാസനെ ആ 2 കൊടുത്ത് ഞാൻ യാത്ര അയച്ചു. കുഞ്ഞിന് പാല് മേടിക്കാൻ കാശില്ല. സന്ധ്യയായപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ മടിയിലിട്ടുകൊണ്ട് ഞങ്ങൾ പാട്ടുപാടി. രാത്രി 9 ഞങ്ങൾ പാട്ടുപാടിക്കൊണ്ടിരിക്കുക, ഒരാൾ കഥയാ മുട്ടി. ഒരു സഹോദരൻ കയറി വന്നു, അയ്യോ തമ്പിച്ചനാണോ, കങ്ങരയിലെ സ്വദേശം, ഭോപ്പാലിലെ ജോലി, അവധിക്ക് വീട്ടിൽ വന്നതാ, എന്നെ നല്ല പരിചയമാണ്, സ്നേഹിതനാണ്, കാണാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു, ഇന്ന് സാധിച്ചില്ല, നാളെ എനിക്ക് യാത്ര പോകണം, ചങ്ങനാശ്ശേരി വന്നതാ, ദൈവാത്മാവിനെ നിർബന്ധിച്ചു ഒന്ന് കണ്ടിട്ട് പോകാൻ, ഓടി വന്നു എന്നൊന്ന് പ്രാർത്ഥിച്ചയക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, ഒരു സ്തോത്രകാഴ്ച പോക്കറ്റിൽ ഇട്ടേച്ചു പോയി. അദ്ദേഹം പോയി കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ സ്തോത്രകാഴ്ച എടുത്ത് നോക്കി, 200 ഞാൻ എത്രയേ കൊടുത്തുള്ളൂ, 2. ദൈവം എത്ര മടങ്ങ് എനിക്ക് തന്നു, 100 പക്ഷേ നെല്ലിപ്പലകൂടെ പൊളിച്ചേച്ച. കൊച്ചിന് പാല് മേടിക്കാൻ അവസാനം സൂക്ഷിച്ചു വെച്ചിരുന്ന ആ കാശ അതും കൂടെ മേടിച്ചേച്ചാ, തന്നെന്ന് ഓർക്കണം. ദൈവം നമ്മളെ ഇതുപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കൂടെ കടക്കും. ഇന്ന് 2-4 വീതം ചെലവാക്കാൻ ഒരു മടിയുമില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ വാടക വീട്ടില്, ദൈവം അവരെ വിദേശരും, മൂത്ത മോൻ ഇംഗ്ലണ്ടിൽ പഠിച്ചു, ഇളയമോൻ ഓസ്ട്രേലിയയിൽ പഠിച്ചു, അവർക്ക് ആർക്കും ഈ വിദേശ രാജ്യത്ത് പോർക്കണ്ട, അവർക്ക് ഇന്ത്യ കർത്താവിന്റെ വേല ചെയ്താൽ മതി, അവർക്ക് ആർക്കും സമ്പാദിക്കണ്ട, വിശ്വാസത്താൽ ജീവിച്ചാൽ മതി. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ കർത്താവിന് കൊടുത്ത് അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങൾ ഈ ആസ്ട്രേലിയായി തന്നെ നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് പ്രാപ്യതയുണ്ട്. നിങ്ങളുടെ ഇല്ലായ്മയിൽ, ബുദ്ധിമുട്ടിൽ, ഹോണർ ദി ലോർഡ്, ദൈവത്തെ ബഹുമാനിപ്പ, ദൈവം നിങ്ങളെ ബഹുമാനിക്കും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി വരെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാതെ, പാപമോചനം പ്രാപിക്കാതെ, വീണ്ടും ജനിക്കാതെ, ഞാനൊരു ദൈവവൈദ്യനായി തീർന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന ബോധ്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക, മോനെ കുഞ്ഞെ, ഐ ഡൈഡ് ഫോർ യു, ഐ ഡൈഡ് ഇൻ യുവർ പ്ലേസ്, ഐ പേഡ് ദ പ്രൈസ് ഓഫ് യുവർ സിൻ, ഐ എം നോക്കിംഗ് അറ്റ് ദ ഡോർ, പ്ലീസ് ഓപ്പൺ ദ ഹാർട്ട് ഫോർ മീ, പ്ലീസ് ഓപ്പൺ ദ ഹാർട്ട് ഫോർ മീ, എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം തുറക്കുമോ? ഫ്രണ്ട്, ഇഫ് യു വില്ലിംഗ് ടു ഓപ്പൺ യുവർ ഹാർട്ട് ഫോർ ജീസസ്, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് അപ്പ്, വി വിൽ പ്രേ ഫോർ യു. If you wanted to give your heart to the Lord, please put your hands up. We will pray for you. Lord Jesus is knocking at the door. യേശു ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുന്നു. മകനെ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു, നിന്റെ പാപത്തിന് വേണ്ടി നിന്റെ ശിക്ഷകൾ മുഴുവൻ ഞാൻ കൊടുത്തു തീർത്തു, നിന്റെ സകലവും ഞാൻ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ യേശു മുട്ടി വിളിക്കുന്നു. Would you open your heart? Would you open your heart? If you want to receive Jesus, please put up your hands. We will pray for you. If there is one person without Jesus, without forgiveness, without the born again experience, friend, you can be a child of God tonight. If you put your hands up, we will pray for you. Surely we will pray for you. The Lord will come into your life and he will change you, he will bless you, you will never be the same again.